ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷിപാലത്ത് വൻ മണ്ണിടിച്ചിൽ. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. വാർത്തകൾ വിശദമായി. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷിപാലത്ത് വൻ മണ്ണിടിച്ചിൽ. മണ്ണിനടിയിൽ കുടുങ്ങിയ അഞ്ചുപേരെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളും വാഹനങ്ങളും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധന തുടരുകയാണ്. കനത്ത മഴയെ തുടർന്നായിരുന്നു മണ്ണിടിച്ചിൽ. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപപ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും അഞ്ചുപേർ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്കിപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇന്നലെ മുതൽ ഈ പ്രദേശം ശക്തമായ മഴയായിരുന്നു. രാവിലെയും വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഏകദേശം 11:30 തന്നെ തുരങ്കപാതയ്ക്ക് സമീപമുള്ള വലിയ മല ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. ചെളിയും മണ്ണും ഒഴുകി റോട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജ്ജിതമായി തന്നെ നടക്കുകയാണ്. എന്തായാലും മണ്ണടിയിൽ കുടുങ്ങി കിടക്കുന്നവരെ പരമാവധി രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും NDRFന്റെ ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിന് തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും.
വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിക്ക് നിർദ്ദേശം നൽകി. മന്ത്രി എ പി അനിൽകുമാറിനോടും മന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് NDRF സംഘത്തോടും വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കലക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പരസ്പര താൽപര്യ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇരു നേതാക്കളും ധാരണാപത്രങ്ങൾ കൈമാറി. ഇന്തോനേഷ്യയുടെ പരമോന്നത ബഹുമതിയായ ബിന്ദാങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയതായി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ അറിയിച്ചു. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. സ്ത്രീ നേതൃത്വം പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക അവസരങ്ങൾ വികസിപ്പിക്കുക, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ശക്തിപ്പെടുത്തുക എന്നിവയുടെ ഉന്നതതല സംഭാഷണത്തിന് മന്ത്രിതല യോഗം വേദിയാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്ത്രപര നിർദ്ദേശങ്ങൾ യോഗത്തിൽ നൽകും. അനുഭവങ്ങൾ കൈമാറാനും നൂതന സമീപങ്ങൾ പങ്കിടാനും സ്ത്രീ ശാക്തീകരണത്തിനും യോഗം അവസരം നൽകും. ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷമാണ് മന്ത്രിതല യോഗം ആരംഭിക്കുന്നത്. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ രാവിലെ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് മാനുവൽ പരിഷ്കരിച്ചത്. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പത്തിൽ 37 ബില്യൺ US ഡോളറിന്റെ ഭൌതിക നാശനഷ്ടമുണ്ടായതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പൊതുസൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ കെട്ടിടങ്ങൾക്ക് 24 ബില്യൺ ഡോളറിന്റെയും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് 13 ബില്യൺ ഡോളറിന്റെയും നഷ്ടമുണ്ടായതാണ് കണക്ക്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വെനിസ്വേലൻ ഗവൺമെന്റുമായി ഐക്യരാഷ്ട്ര സംഘടന ഏകോപിത പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് വക്താവ് സ്റ്റെഫാൻ ദുജാറിക് അറിയിച്ചു. ഭൂകമ്പമുണ്ടായ വെനിസ്വേലയിൽ മരണസംഖ്യ 3535 16740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് ഡോഗ്രിഗസ് അറിയിച്ചു. 17854 പേർക്കാണ് വീടുകൾ നഷ്ടമായത്. റബ്ബർ ബോർഡ് അംഗങ്ങളായി എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജ്യസഭാ എംപി രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിട്ടതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി അറിയിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിലെയും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിലെയും എംപിമാരാണ്. 3 വർഷത്തേക്കാണ് നിയമനം. കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി തുറക്കാത്തതിനെ തുടർന്ന് പോലീസും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശത്തെ തുടർന്ന് ഉമാ തോമസ് എംഎൽഎയുടെ സാന്നിധ്യത്തിൽ ലേബർ കമ്മീഷണറുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിൽ ഇന്നു മുതൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കമ്പനി വാക്കുപാലിച്ചില്ല. ഓഫീസ് തുറക്കാത്തതിനെ തുടർന്ന് ജീവനക്കാർക്ക് ഇന്നും പുറത്തു നിൽക്കേണ്ടി വന്നു. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചർച്ചയിലാണ് ഇനി ജീവനക്കാരുടെ പ്രതീക്ഷ. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവ്വകാല റെക്കോർഡിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർലഭ്യവുമാണ് വില വർധനയ്ക്ക് കാരണം. പ്രമുഖ ഇനമായ RSS-4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്ന ചരിത്ര നിരക്കിലെത്തി. പത്തനംതിട്ട കൂടലിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പീഡന പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് കോന്നി DYSP MM ജോസിനെ ചുമതലപ്പെടുത്തി. പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി റവട ചന്ദ്രശേഖർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. പെൺകുട്ടിയെ പരാതിപ്പെടാനുണ്ടായ സാഹചര്യം, കസ്റ്റഡിയിലെടുത്തവരെ കുറിച്ച് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തുടങ്ങിയവ പ്രത്യേക സംഘം അന്വേഷിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് പൂനൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എകരൂർ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. ബെൽജിയവും സ്പെയിനും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-4 അമേരിക്കയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പോർച്ചുഗലിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് സ്പെയിനിന്റെ ക്വാർട്ടർ പ്രവേശം. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷവിഭാഗം സിംഗിൾസിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ ജാനിക് സിന്നർ ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനിയുടെ ജാൻ ലെഡാർഡ് സ്ട്രഫിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനുമായി ഏറ്റുമുട്ടും. വനിതാ സിംഗിൾസിൽ അമേരിക്കൻ താരം ജെസീക്ക പെഗുല കൊക്കോഫ് ഗഫിനെയും ചെക്ക് താരം കലോനിന മുച്ചോവ ജപ്പാന്റെ നവോമി ഒസാക്കയെയും നേരിടും. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന നാളെ നടത്തും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട്, പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
ബംഗളൂരുവിലെ ആശുപത്രിയിൽ മരണമടഞ്ഞ കണ്ണൂർ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടി തുടങ്ങി. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ഭാര്യയുടെ ആരോപണം. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് 1 മീറ്ററാണ് ഷട്ടറുകൾ ഉയർത്തിയത്. ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. അടുത്ത വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം February 14 മുതൽ 23 വരെ നടത്തും. 14 കാപ്പുകെട്ടും, 22 ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാല ദിവസം രാവിലെ 10 അടുപ്പുവെട്ട് ചടങ്ങ് നടത്തും. ഉച്ചയ്ക്ക് ശേഷം 2:20 പൊങ്കാല നിവേദ്യം. ഇന്ന് ആഗോള ക്ഷമാദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. ക്ഷമയിലൂടെ സൌഖ്യവും സമാധാനവും എന്നതാണ് ഈ ദിവസത്തിന്റെ മുഖ്യ സന്ദേശം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് വൈകിട്ട് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. കോതമംഗലം പൂയംകുട്ടിക്ക് സമീപം കൂവപ്പാറയിൽ കാട്ടാന കിണറ്റിൽ വീണു. രാത്രി കാടിറങ്ങിയ ആനക്കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പനാണ് അപകടത്തിൽപ്പെട്ടത്. ആനയുടെ തുമ്പിക്കയറ്റം മുറിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. വനപാലകർ ആനയെ കരക്കുകയറ്റാൻ ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷിപ്പാലത്ത് വൻ മണ്ണിടിച്ചിൽ. 2 ബ്രിക്സ് വനിതാ മന്ത്രിതലയോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ നാളെ തിരുവനന്തപുരത്ത് മന്ത്രി രമേശ് ചെന്നിത്തല പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.